إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله، وأحسن الهدي هدي محمد صلى الله عليه وآله وصحبه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بهمان مولا സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ലോകർക്ക് എല്ലാ നന്മയും പഠിപ്പിച്ചു തന്നിരിക്കുന്ന മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിരിക്കുന്ന മതം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരിലൂടെയും അവൻ അവതരിപ്പിച്ചിരിക്കുന്ന കിതാബുകളിലൂടെയും ജനങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന മതം. ജനങ്ങൾക്ക് ഏത് മേഖലയിലും ഇസ്ലാം ഖൈറ് മാത്രമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഏത് മേഖല നമ്മൾ നോക്കിയാലും ഇസ്ലാമിൻ ആ വിഷയത്തിൽ അധ്യാപനം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാവട്ടെ, കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യമാവട്ടെ, കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യമാവട്ടെ, ഏത് മേഖല നാം നോക്കിയാലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനമില്ലാത്ത ഒരു മേഖല നമുക്ക് കാണാൻ സാധ്യമല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച മതമാണ്, അല്ലാഹു തൃപ്തിപ്പെടുന്ന ഏക മതമാണ്. അത് കാരണച്ചാൽ ഈ ഇസ്ലാമിൽ ഒരു തരത്തിലുള്ള കുറവുകൾ നമുക്ക് കാണാൻ സാധ്യമല്ല. വേറെ ഏത് ദർശനങ്ങളിലാണെങ്കിലും അതിൽ കുറവുകൾ കാണാൻ സാധിക്കും, ന്യൂനതകൾ കാണാൻ സാധിക്കും, മനുഷ്യബുദ്ധിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ പരിശുദ്ധമായ ഖുർആനിൽ ശരിയായ ബുദ്ധിക്ക് യോജിക്കാത്ത ഒന്നും തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധ്യമല്ല. ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ എവിടെയും അത് നമുക്ക് കാണാൻ വേണ്ടി സാധ്യമല്ല. അത്രയും അധികം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ചില മുശ്രിഖീങ്ങൾ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഖദ് അല്ലമകും നബിയുകും സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ല ഷൈഇൻ ഹത്ത അൽഖിറാഅ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരു കാഫിറായ വ്യക്തി, മക്കയിൽ ജീവിച്ചിരുന്ന മുശ്രിഖീങ്ങളായ ചില ആൾക്കാർ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനായ സൽമാനുൽ ഫാരിസിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകൻ എല്ലാ കാര്യവും പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലേ, ഹജ്ജൽ ഖിറാഅ മലമൂത്ര വിസർജന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പോലും നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലേ എന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് പറയാൻ വേണ്ടി വന്നിരിക്കുന്ന മുശ്രിഖിന്റെ, കാഫിറിന്റെ ചിന്ത എന്തായിരുന്നു? ഇസ്ലാമിനെ അവഹേളിക്കാൻ ഇത്രയും നിസാരമായ കാര്യം പോലും നിങ്ങൾക്ക് പഠിപ്പിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവന്റെ ദീനിനെയും അവഹേളിക്കാനാണ് ഈ കാഫിർ ഉദ്ദേശിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്ന ഇസ്ലാമിനെ അവഹേളിക്കാൻ വേണ്ടി ഈ കാഫിർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ, ആ ചോദ്യത്തെ പരിഹാസ്യത്തോടുകൂടി ചോദിച്ചിരിക്കുന്ന ആ ചോദ്യത്തെ ഇസ്സത്തായി തെരഞ്ഞെടുത്തുകൊണ്ട്, ഇസ്സത്തായി സ്വീകരിച്ചുകൊണ്ട് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജൽ, അതെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്കെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ലഖദ് നഹാനാ അൻ നസ്തൻജിയ ബിൽയമീൻ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനത്തിന് ശേഷം എങ്ങനെ ാണ് അവയവങ്ങൾ കഴുകേണ്ടത് എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. വലത്തേ കൈ ആ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതെ, എല്ലാ കാര്യവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവർക്ക് ഇസ്സത്തായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യം അത് ജനങ്ങളിലേക്ക് പകരുക എന്നുള്ളത്, അവരുടെ ജീവിതത്തിൽ അത് കൊണ്ടു നടക്കുക എന്നുള്ളത് അവർക്ക് ഇസ്സത്തായിരുന്നു. ഇന്ന് ചില ആൾക്കാരെ പോലെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കേൾക്കുമ്പോൾ അതിനോട് മുഖം ചുളിക്കുന്ന, അതൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരിലായിരുന്നില്ല ഒരിക്കലും സഹാബത്ത്, അങ്ങനെയായിരുന്നില്ല നമ്മുടെ മുൻഗാമികൾ. അതുകൊണ്ട് തന്നെ ഈ കാഫിർ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മനസ്സായി കൊണ്ടു നടന്നു. പ്രിയപ്പെട്ടവരെ, ഏത് മേഖലയിലും ഇസ്ലാമിന്റെ അധ്യാപനം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തറഖന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ ത്വായിറു യുഖല്ലിബു ജനാഹൈഹി ഫിൽ ഹവാ ഇല്ലാ വഹുവ യുദക്കിറുനാ മിൻഹു ഇൽമാ. ആകാശത്തൂടെ പറന്നു പോകുന്ന പറവുകളെ കാണിച്ചു പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിവ് പകർന്നു തന്നിട്ടുണ്ട്, നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവരോട് എങ്ങനെ പെരുമാറണം, അവർക്ക് വേണ്ടി നാം എന്തൊക്കെ ചെയ്യണം, അവർക്ക് വെള്ളം കൊടുക്കുന്നതിൽ പ്രതിഫലമുണ്ട്, അവർക്ക് ഭക്ഷണം നൽകുന്നതിൽ പ്രതിഫലമുണ്ട്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് വരുന്ന വീഴ്ച എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമുക്കറിയില്ല, നാം പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കാറില്ല. കുടുംബ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവാചകൻ കാണിച്ചു തന്നത്? ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോടുള്ള പെരുമാറ്റത്തിൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്? പല കാര്യങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മളിൽ പല ആൾക്കാർക്കും അറിയില്ല, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കാറില്ല. ഇൽമിന്റെ സദസ്സുകൾ നമ്മുടെ നാട്ടിൽ കുറവാണ്, അഥവാ നടക്കുന്ന സദസ്സുകൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ പങ്കെടുക്കാൻ പല ആൾക്കാർക്കും പറ്റാറില്ല. കാരണം എന്താണ്? അവരെപ്പോഴും ദുനിയാവിന്റെ തിരക്കുകളിലാണ്, ദുനിയാവിന്റെ ഓരോരോ തിരക്കുകളിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഈ തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് പുലർത്തണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവത്തെ സംബന്ധിച്ചാണ്, അതുമായി ബന്ധപ്പെട്ട ചില അഹ്കാമുകൾ, അതുമായി ബന്ധപ്പെട്ട ചില വിധിവിലക്കുകൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിവിടെ പറയേണ്ട ഒരു കാര്യമല്ല, മറിച്ച് ഇൽമിന്റെ സദസ്സുകളിൽ പറയേണ്ട കാര്യമാണ്. പക്ഷേ ഇൽമിന്റെ സദസ്സിലിരിക്കാൻ ഇന്ന് ആൾക്കാർക്ക് സമയമില്ല, പ്രിയപ്പെട്ട ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദീന് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇസ്ലാമിന്റെ മര്യാദകൾ, അതിന്റെ വിധിവിലക്കുകൾ പഠിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവണം. ലോക ചരിത്രം നിങ്ങൾ വായിച്ചാൽ ഒരു പണക്കാരനെയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെയും കാലം എന്നും വാഴ്ത്തിയിട്ടില്ല, എന്നും അവരെ സ്മരിക്കുന്നില്ല. മറിച്ച് എപ്പോഴും കാലം വാഴ്ത്തുന്നത് പണ്ഡിതന്മാരെയാണ്, അറിവുള്ളവരെയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അതുപോലുള്ള സഹാബത്തിനെ നമുക്കറിയാം. അതിനുശേഷം താബിഈങ്ങളുടെ കാലം നമ്മൾ പഠിച്ചാൽ, തബഉ താബിഈങ്ങളുടെ കാലം നമ്മൾ പഠിച്ചാൽ, അവിടെയുള്ള സമ്പന്നരെ സംബന്ധിച്ച് നമ്മൾ പറയാറോ അല്ലെങ്കിൽ അവരുടെ പേര് കേൾക്കുമ്പോൾ റഹിമഹുല്ലാ എന്ന് ചൊല്ലാറോ ഏറെ കുറവാണ്. മറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നത് ആരെയാണ്? മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ, ഹമ്മാദ് ഇബ്നു സലമ, ഹമ്മാദ് ഇബ്നു സെയ്ദ്, മാലിക് ഇബ്നു അനസ്, അഹമ്മദ് ഇബ്നു ഹംബൽ, സുഫിയാൻ ഇബ്നു ഉയൈന, സുഫിയാൻ സൗരി, ഇങ്ങനെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ പേര് നമ്മൾ പറയുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതത്തിൽ ഇൽമിന് അവർ സ്ഥാനം നൽകി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. അതിന് നമുക്കിന്ന് ധാരാളം സാഹചര്യങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക, ദീന് നമ്മൾ പഠിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ഇൻഷാ അല്ലാ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്ന വലിയൊരു അദബാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ ആറ് കാര്യങ്ങളാണ്. ആറ് കാര്യങ്ങളാണ്, അതൊക്കെ പറയുക എന്ന് വെച്ചാൽ ധാരാളമുണ്ട്. അതിലൊരു കാര്യം മാത്രം ഇൻഷാ അല്ലാ നമുക്കൊന്ന് സൂചിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായിട്ട് പറഞ്ഞു, ഇദാ ലഖീതഹു ഫസല്ലിം അലൈ, ഒരു മുസ്ലിമായ സഹോദരനെ നീ കണ്ടാൽ അവനോട് നീ സലാം പറയുക. ഒരു മുസ്ലിമായ സഹോദരനെ നീ കാണുകയാണെങ്കിൽ അവനോട് നീ സലാം പറയുക. എന്താണ് ഒരു മുസ്ലിമിനോടുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ ഇമാം ഷൗക്കാനി റഹിമഹുല്ലാ അതിനെ വിശദീകരിക്കുന്നു, അയ്ലാ യംബഗി തർക്കു, അത് ഒഴിവാക്കാൻ പാടില്ല, അത് ഒഴിവാക്കാൻ പാടില്ല. അത് കേൾക്കുമ്പോൾ തന്നെ സുന്നത്താണോ ഫർളാണോ എന്ന് മനസ്സിലാക്കി സുന്നത്താണെങ്കിൽ ഒഴിവാക്കാനല്ല, മറിച്ച് ഷൗക്കാനി പറയുന്നു, ലായം ബഗി തർക്കു, അത് ഒഴിവാക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മുറുകെ പിടിക്കേണ്ട ഒരു സ്വഭാവമാണ് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക എന്നുള്ളത്. പരസ്പരം കാണുമ്പോൾ നമ്മൾ സലാം പറയണം. എങ്ങനെയാണ് സലാം പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തിർമിദി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തന്റെ സഹോദരനെ കണ്ടാൽ അവനോട് പറയുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. ഇതാണ് ഏറ്റവും പൂർണ്ണമായ രൂപം. വേണമെങ്കിൽ സലാമുൻ അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്നും പറയാം, പക്ഷേ ഏറ്റവും പൂർണ്ണത അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് പറയലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരങ്ങളെ കണ്ടാൽ ഇങ്ങനെ നമ്മൾ അഭിസംബോധനം ചെയ്യാൻ തയ്യാറാവുക, അവരോട് ഈ രീതിയിൽ സലാം പറയാൻ വേണ്ടി തയ്യാറാവുക. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിൽ നമ്മൾ ഇരിക്കുകയായിരുന്നു. ഒരു വ്യക്തി വന്നുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന് 10 പ്രതിഫലമാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു വ്യക്തി വന്നു, അവൻ പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇശ്റൂൻ, അവന് 20 പ്രതിഫലമുണ്ട്. മൂന്നാമതൊരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാതൂൻ, അവർക്ക് 30 പ്രതിഫലമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, എന്റെ സംസാരം കേൾക്കുന്ന പല സഹോദരങ്ങൾക്കും ഇതറിയാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സലാം പറയുമ്പോൾ പല ആൾക്കാരും അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിനപ്പുറം വളരെ കുറവാണ്. അങ്ങനെ ആവാൻ പാടില്ല. 30 പ്രതിഫലമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അദബ് നമ്മൾ കൊണ്ടു നടക്കണം. ഒരു സഹോദരനോട് സലാം പറയുമ്പോൾ പൂർണ്ണമായി പറയാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശ്രമിക്കുക. ഇനി സലാം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് മടക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നിസാഇൽ പറയുന്നു, വഈദാ ഹുയ്യിതും ബിതഹയ്യ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. നിങ്ങൾ ആർക്കെങ്കിലും സലാം പറയുകയാണെങ്കിൽ, ആരെങ്കിലും നിങ്ങളോട് സലാം പറഞ്ഞാൽ, ഫഹയ്യു ബിഅഹ്സന മിൻഹാ, ഒന്നിക്കൽ അതിനേക്കാളും നല്ല രീതിയിൽ അവന് മടക്കുക. ഔ റുദ്ദൂഹാ, അല്ലെങ്കിൽ എങ്ങനെയാണോ അവൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതേപോലെയെങ്കിലും നിങ്ങൾ അവനോട് തിരിച്ചു പറയുക. ഒരു വ്യക്തി നമ്മോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് വഅലൈക്കും അസ്സലാം എന്ന് പറയണം, അല്ലെങ്കിൽ അതിൽ അധികരിപ്പിക്കണം. ഒരു വ്യക്തി നമ്മോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ എന്ന് പറയണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ മഹാനായ ഇബ്നു കസീർ, അതുപോലെ തന്നെ ഇമാം ഐനി റഹിമഹുമല്ലാ, അവർ വിശദീകരിക്കുന്നു, അസ്സിയാദതു മന്ദൂബ വൽമുമാസലതു മഫ്റൂള. എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അത് തിരിച്ചു പറയുക എന്നുള്ളത് വാജിബാണ്, നിർബന്ധമാണ്. അതിനപ്പുറം കൂട്ടുക എന്നുള്ളത് മുസ്തഹബാണ്, സുന്നത്തായ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നമ്മുടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞാൽ തിരിച്ച് ഏറ്റവും ചുരുങ്ങിയത് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ എന്ന് പറയണം. ഇന്ന് പല ആൾക്കാരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞാൽ തിരിച്ച് വഅലൈക്കും അസ്സലാം പറഞ്ഞു നിർത്തും. ഇബ്നു കസീർ പറയുന്നു, തിരിച്ച് അതുപോലെ പറയുക എന്നുള്ളത്, അല്ലെങ്കിൽ അധികരിപ്പിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഏറ്റവും ചുരുങ്ങിയത് അതുപോലെ അവൻ പറഞ്ഞിരിക്കണം. ഇനി ഒരു വ്യക്തി നമ്മോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ തിരിച്ചു മടക്കാം. ചില പണ്ഡിതന്മാർ പറയുന്നു, അവിടെ മടക്കുന്ന സാഹചര്യത്തിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു വമഗ്ഫിറതുഹു എന്ന് പറയുന്നതിൽ തെറ്റില്ല, എന്ന് പറയുന്നതിൽ തെറ്റില്ല, മഗ്ഫിറത്തുഹു എന്ന് ചേർക്കുന്നതിൽ തെറ്റില്ല. അത് ചില ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരൊക്കെ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു വറിദ്വാനുഹു എന്ന് പറയാറുണ്ട്. അതൊന്നും എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. മറിച്ച് സലാം പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അസ്സലാമു യൻതഹി ഇലൽ ബറക, സലാമിന്റെ ഏറ്റവും അവസാനം എന്നുള്ളത് വബറകാതുഹു വരെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അതിൽ അധികരിപ്പിക്കാൻ പാടില്ല. മടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നിക്കൽ അത് കേട്ടാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാം, അല്ലെങ്കിൽ അതിന്റെ കൂടെ വമഗ്ഫിറതുഹു ചേർക്കുന്നതിൽ തെറ്റില്ല. ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്, ചില പണ്ഡിതന്മാർ ഹദീസ് ദുർബലമാക്കുന്നുണ്ടെങ്കിലും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ചില സഹോദരങ്ങൾ സലാം പറയുമ്പോൾ എങ്ങനെ പറയും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലും അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഒരു സ്വഹാബിയും അങ്ങനെ ചെയ്തതായിട്ട് നമുക്ക് കാണാനും സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. ചില പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ലത് അത് ഒഴിവാക്കലാണ്. ഇനി നാം മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം എന്താണ്? ഒരു സഹോദരനോട് നാം സലാം പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ചില ആൾക്കാർ സലാം പറയാറുണ്ട് നാട്ടിന്റെ ഒരു ആചാരം എന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറെ കാലമായി ചെയ്തു വരുന്നു, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ. എന്താണ് സലാമിന്റെ അർത്ഥം? സ്വാലിഹ് അൽ ഷെയ്ഖ് ഹഫിളഹുള്ള പറയുന്നു, അസ്സലാമു അലൈക്കും എന്നൊരു സഹോദരനോട് പറയുമ്പോൾ അതിന് രണ്ടർത്ഥങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അതുകൊണ്ടുള്ള ഉദ്ദേശം, ഞാനൊരു വ്യക്തിയോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്റെ ഭാഗത്ത് നിന്ന് നിനക്ക് നന്മ മാത്രമേ ഉണ്ടാവൂ, ഞാൻ നിന്നെ സംബന്ധിച്ച് ഒരു മോശം പറയുകയോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ദ്രോഹിക്കുകയോ ഇല്ല. ഇതാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന അർത്ഥം. മറ്റൊരർത്ഥം എന്നുള്ളത്, അള്ളാഹുവിന്റെ പേരാണ് സലാം എന്നുള്ളത്. അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ പേര് നിനക്കുണ്ടാവട്ടെ, സലാം നിനക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം, അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ സംരക്ഷിക്കട്ടെ, നിന്റെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റെടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ സലാം പറയുന്ന സാഹചര്യത്തിൽ എത്ര ആൾക്കാർ ഈ അർത്ഥങ്ങളൊക്കെ അവരുടെ മനസ്സിൽ വെക്കാറുണ്ട്? മനസ്സിൽ വെറുപ്പും വിദ്വേഷവും മൂടി വെച്ചുകൊണ്ട് പുറമേ സലാം പറയുന്ന ആൾക്കാർ എത്രയധികം. നല്ല രീതിയിൽ നമ്മൾ സലാം പറയാൻ വേണ്ടി തയ്യാറായാൽ തന്നെ നമ്മുടെ മനസ്സിലുള്ള ഈ ദേഷ്യവും അതുപോലെ തന്നെ വെറുപ്പും വിദ്വേഷവും ഒക്കെ പ്രിയപ്പെട്ടവരെ അകറ്റാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളോട് സലാം പറയുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ മനസ്സറിഞ്ഞുകൊണ്ട് സലാം പറയാൻ തയ്യാറാവുക. അവർക്ക് സലാം പറയുമ്പോൾ അത് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ സംരക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണെന്ന ബോധത്തോടുകൂടി അവർക്ക് വേണ്ടി നമ്മൾ സലാം പറയുക. ഈ സലാം പറയുന്നതിന് വിധി എന്താണ്? ഭൂരിപക്ഷം ഉലമാക്കളും പറയുന്നു, ഒരു സഹോദരന് സലാം പറയുക എന്നുള്ളത് സുന്ന മുഅക്കദയാണ്, ഏറ്റവും നല്ലൊരു സുന്നത്താണ്, നല്ല സുന്നത്തുകളിൽപ്പെട്ട കാര്യമാണ്. ഹനഫി മദ്ഹബിൽ സലാം പറയൽ വാജിബാണെങ്കിൽ കൂടി ഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം അനുസരിച്ച് ഒരു സഹോദരനെ കണ്ടാൽ അവന് സലാം പറയുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ്. എന്നാൽ സലാം മടക്കുക വാജിബാണ്, ഫർള് ഐനാണ്. എന്നോടൊരു വ്യക്തി സലാം പറഞ്ഞാൽ ഞാൻ അവന് സലാം മടക്കുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ്. അഥവാ ഞാൻ മടക്കിയിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഞാൻ കുറ്റക്കാരനാകും. ഇനി ആരാണ് സലാം ആരംഭിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലദി യബ്ദഉ ബിസ്സലാം, സലാം കൊണ്ട് ആരംഭിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഫഹുവ ഔലാ ബില്ലാ, അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ഏറ്റവും അധികം ബന്ധമുള്ളവൻ. അതുകൊണ്ട് നമ്മളൊക്കെ പരസ്പരം കണ്ടുമുട്ടിയാൽ നമ്മൾ പരസ്പരം സലാം പറയാൻ മത്സരിക്കുക. ആദ്യം സലാം പറയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ഏറ്റവും അധികം അടുത്തവനാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി നമ്മൾ സലാം പറയുന്നതിലൂടെ നമുക്കുള്ള നേട്ടം എന്താണ്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, ജനങ്ങളെ, നിങ്ങൾ ഈമാനുള്ളവരാകുന്നതുവരെ നിങ്ങൾ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈമാൻ വേണം. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, നിങ്ങളുടെ ഈമാനിന്റെ പൂർണ്ണത കൈവരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്താ? ഹത്താ തഹാബ്ബു, അല്ലാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടണം. അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടണം, നന്മകൾ പരസ്പരം കൈമാറണം, തിന്മകൾ പരസ്പരം വിരോധിക്കണം. ആ ഒരു ഖൈറ്, ആ ഒരു പരസ്പരം ഇഷ്ടം നിങ്ങൾക്കിടയിൽ വരാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവല അദുല്ലുകും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം, നിങ്ങൾ എങ്ങാനും ജീവിതത്തിൽ പകർത്താൻ തയ്യാറായാൽ, നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ, അതുമൂലം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഈമാൻ കരസ്ഥമാക്കാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്താണത് കാര്യം? നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സലാം നമ്മൾ വ്യാപിപ്പിക്കണം. നമ്മുടെ സഹോദരങ്ങളെ കണ്ടുമുട്ടിയാൽ എപ്പോഴും നമ്മൾ സലാം പറയണം. അതിൽ യാതൊരു കുറവും നമ്മൾ വരുത്താൻ പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഏറ്റവും നല്ല അഭിസംബോധന രീതിയാണ് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത്. ഇന്ന് ചില ആൾക്കാർ യൂറോപ്യൻസിന്റെ രീതിയൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് എന്നിങ്ങനെ പല സംസ്കാരങ്ങളും പിൻപറ്റുന്ന ആൾക്കാർ ചിന്തിക്കുക, എത്രയോ നല്ല സംസ്കാരം അള്ളാഹും റസൂലും നമ്മൾക്ക് തന്നിട്ടുണ്ട്, അതാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ ചില പതിവനുസരിച്ച് നമസ്കാരം എന്ന് പറയുന്ന ആൾക്കാർ, പ്രിയപ്പെട്ടവരെ, അതല്ല നമ്മൾ പിൻപറ്റേണ്ടത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിൻപറ്റേണ്ടത് എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. ഒരു സഹോദരനെ കാണുമ്പോൾ അവന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, ഷറഅല്ലാഹുൽ മലികുൽ ഖുദ്ദൂസു സലാമ ലി അഹ്ലിൽ ഇസ്ലാം തഹിയ്യതൻ ബൈനഹും, മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പരം അഭിസംബോധന ചെയ്യാൻ അല്ലാഹു നൽകിയിരിക്കുന്ന അഭിവാദ്യത്തിന്റെ വാക്കാണ് അസ്സലാമു അലൈക്കും വകാനത് ഔലാ മിൻ ജമീഇ തഹിയ്യാതിൽ ഉമം, സകല മതത്തിലുള്ള അഭിസംബോധന രീതിയേക്കാൾ ഏറ്റവും നല്ല രീതി അസ്സലാമു അലൈക്കുമാണ്. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിലൊക്കെ നമ്മൾ ഇജ്ജത്ത് കണ്ടെത്തണം. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങൾ ഏത് സദസ്സിലാണെങ്കിലും ആരുടെ മുന്നിലാണെങ്കിലും അത് പറയാൻ നമ്മൾ ഇജ്ജത്ത് കണ്ടെത്തണം. അതല്ലാതെ നാട്ടുകാരനെ സംബന്ധിച്ച് മോശം പറയും, എപ്പോഴും സലാം പറയുന്നവനെന്ന് പറയും, അങ്ങനെ ഉണ്ടെന്ന് ചില ആൾക്കാരൊക്കെ ആരെ കണ്ടാലും സലാം പറയുമ്പോൾ ചില ആൾക്കാർ പറയും, എപ്പോഴും ഇവൻ സലാം തന്നെ. അങ്ങനെ പറഞ്ഞോട്ടെ, നമുക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ലേ വലുത്? ആർക്കൊക്കെയാണ് നമ്മൾ സലാം പറയേണ്ടത്? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈർ, പ്രവാചകരെ, ഏറ്റവും നല്ല ഇസ്ലാം എന്താണ്? ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തുത്ഈമു ത്വആം, പാവങ്ങൾക്ക് ഭക്ഷണം നൽകുക, ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക, പ്രയാസങ്ങളുള്ളവർക്ക് ഭക്ഷണം നൽകുക, വിശപ്പുള്ളവർക്ക് വിശപ്പകറ്റാൻ വേണ്ടി പരിശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പറഞ്ഞു, വതഖറഉ സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നിനക്കറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും നീ സലാം പറയുക. എത്ര നല്ല അധ്യാപനം! അറിയുന്നവർക്ക് മാത്രമല്ല, അറിയാത്തവർക്ക് കൂടി നീ സലാം പറയണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ചില ആൾക്കാർ, അവർക്ക് പരിചയമുള്ള ആൾക്കാരെ കണ്ടാൽ മാത്രമേ സലാം പറയൂ. അങ്ങനെ ആവരുത്. നമ്മൾ ഒരു ഷോപ്പിലേക്ക് പോയാൽ അവിടെ മുസ്ലിം സഹോദരനാണെന്ന് കണ്ടാൽ അത് നമുക്ക് മനസ്സിലായാൽ, മുസ്ലിമീങ്ങളെ കണ്ടാൽ നമുക്ക് മനസ്സിലാകുമല്ലോ, അവരെ കണ്ടാൽ അവരോട് നമ്മൾ സലാം പറയുക. അതിൽ നമ്മളൊരു കാരണവശാലും പ്രിയപ്പെട്ടവരെ കുറവ് വരുത്താൻ പാടില്ല. ഇന്ന് ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്, വീട്ടിലേക്ക് ഫോൺ വിളിച്ചാൽ ഭാര്യയോട് സലാം പറയാത്തവർ, നേരിട്ട് സംസാരം ആരംഭിക്കും, അതുപോലെ തന്നെ മക്കളോട് സലാം പറയാത്തവർ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സലാം പറയാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആ മാതൃക നമ്മൾ പിൻപറ്റാത്തത്? നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക, സലാം പറയുക എന്നുള്ളത് ദുആയാണ്. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. മക്കളോട് സംസാരിക്കുമ്പോൾ ദുആ ചെയ്യുക. ഇന്നത്തെ യുവാക്കൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഫോൺ എടുത്തവാട് പറയും പറയണം, സലാം പറയുന്ന ഒരു പതിവില്ല. പ്രിയപ്പെട്ടവരെ, സലാം നമ്മൾ കൊണ്ട് ആരംഭിക്കുക. ഒരു സഹോദരനോട് സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അവന് വേണ്ടിയുള്ള ദുആയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നന്മ തരട്ടെ എന്ന ദുആ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളിൽ ഒരു കാരണവശാലും നാം കുറവ് കാണിക്കാൻ പാടില്ല. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നു, ഒരിക്കലും ഇസ്ലാം സലാം പറയാൻ വേണ്ടി പഠിപ്പിച്ചിരിക്കുന്നത് ആരുടെയും വലുപ്പമോ അല്ലെങ്കിൽ ചെറുപ്പമോ നോക്കിയിട്ടല്ല, മറിച്ച് ഇസ്ലാമിന്റെ അന്തസ്സാണത്, ഇസ്ലാമിന്റെ അടിസ്ഥാനമാണത്, ഒരു മുസ്ലിമിന്റെ ശിആറാണത്. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്നിരിക്കുന്ന അഭിസംബോധന രീതി ഇത് വിട്ടുകൊണ്ട് പാശ്ചാത്യന്റെ സംസ്കാരങ്ങൾ പിൻപറ്റുന്ന ആൾക്കാരെ ചിന്തിക്കുക. അള്ളാഹു നൽകിയിരിക്കുന്ന നന്മകൾ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ട് ഈ സംസ്കാരം പേറാൻ ഇത്രയും അധികം നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസം ജീർണിച്ചിരിക്കുകയാണോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കുക. ഖാളി അയ്യാൽ റഹിമഹുള്ള പറയുന്നു, മുസ്ലിമീങ്ങളുടെ മനസ്സുകൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ നാം ആരംഭിക്കുക. അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും അവരോട് നമ്മൾ സലാം പറയുക, അവരോട് നമ്മൾ സലാം പറയണം. അതുപോലെ തന്നെ ചില സഹോദരങ്ങൾക്കുള്ള ഒരു സംശയമാണ്, അവിശ്വാസികളോട് സലാം പറയാൻ വേണ്ടി പറ്റുമോ? അമുസ്ലിമീങ്ങളാണെങ്കിൽ അവർക്ക് സലാം പറയാൻ വേണ്ടി പറ്റുമോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബ്ദഉൽ യഹൂദ വല നസാറ ബിസ്സലാം, നിങ്ങൾ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും സലാം പറയാൻ പാടില്ല, അവരോട് സലാം നിങ്ങൾ ആരംഭിക്കാൻ പാടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു കാഫിറിനോട് സലാം പറയുക എന്നുള്ളത്, അസ്സലാമു അലൈക്കും പറയുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. കാരണം അത് ഇബാദത്താണ്, അത് ആരാധനയാണ്, അത് ചെയ്യേണ്ട രീതി അല്ലാഹുവും റസൂലും നമുക്ക് വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ ആശയമനുസരിച്ച്, നമ്മുടെ തോന്നലനുസരിച്ച് അതൊക്കെ നല്ല കാര്യമെന്ന് പറഞ്ഞ് ഒരു കാഫിറിനോട് സലാം പറയാൻ പാടില്ല, അവിശ്വാസികളോട് സലാം പറയാൻ പാടില്ല, മറിച്ച് അത് പറയുന്നത് മുസ്ലിമീങ്ങളോട് മാത്രമായിരിക്കണം. എന്നൊരു കാഫിർ നമ്മോട് സലാം പറഞ്ഞു, എങ്ങനെയാണ് നമ്മൾ മടക്കേണ്ടത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ യഹൂദ ഇദാ സല്ലമു അലൈക്കും യഖൂലു അഹദുഹും അസ്സലാമു അലൈക്കും ഫഖുൽ അലൈക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൂതന്മാർ നിങ്ങളോട് സലാം പറയാൻ വേണ്ടി വരുന്നു എന്ന പേരിൽ നിങ്ങളുടെ അരികിലേക്ക് വരികയും അസ്സാമു അലൈക്കും എന്ന് പറയുകയും ചെയ്യും. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ആ ഒരു പതിവുണ്ടായിരുന്നു. അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളെ നശിക്കട്ടെ എന്നാണ്, നിങ്ങളെ നശിക്കട്ടെ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ മറുപടി പറയുക, വ അലൈക, അത് നിനക്ക് തന്നെ ഭവിക്കട്ടെ എന്ന് അവരോട് പറയുക. നിങ്ങൾക്കറിയാം, മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ജൂതൻ വന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക, പ്രവാചകരെ, താങ്കൾക്ക് അല്ലാഹുവിന്റെ, താങ്കൾക്ക് മരണം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. താങ്കൾക്ക് മരണം സംഭവിക്കട്ടെ, അവർ പെട്ടെന്ന് പറയുമ്പോൾ കേൾക്കുന്ന വ്യക്തിക്ക് അസ്സലാമു എന്ന് തോന്നും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക, താങ്കൾക്ക് നാശമുണ്ടാവട്ടെ. ഇത് കേട്ട മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലൈക്കുമുസ്സലാമു വല്ലഅന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ. കാരണം അവർ കേട്ടിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാഫിർ നമ്മുടെ അരികിലേക്ക് വന്നുകൊണ്ട് എന്താണ് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മോട് പറഞ്ഞിരിക്കുന്നത് അസ്സലാമു അലൈക്കും എന്ന് വ്യക്തമായിട്ട് തന്നെയാണെങ്കിൽ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ അഹ്കാമു അഹ്ലി ദിമ്മ എന്ന കിതാബിൽ പറയുന്നു, അവരോട് വഅലൈക്കുമുസ്സലാം എന്ന് പറയുന്നതിൽ തെറ്റില്ല. അവർ വ്യക്തമായിട്ട് നമ്മോട് അസ്സലാമു അലൈക്കും എന്നാണ് പറഞ്ഞതെങ്കിൽ അവരോട് തിരിച്ച് വഅലൈക്കുമുസ്സലാം എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു അദബാണ്, ഒരു സദസ്സിലേക്ക് നമ്മൾ കയറി പോവുകയാണ്, ആ സദസ്സിൽ കാഫിരീങ്ങളുമുണ്ട് മുസ്ലിമീങ്ങളുമുണ്ട്, അവരോട് നമുക്ക് സലാം പറയാൻ വേണ്ടി പറ്റൂ? അവിടെ നമുക്ക് സലാം പറയൽ സുന്നത്താണ്. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മജ്ലിസിൻ ഫീഹി അഖ്ലാത്തും മിനൽ മുസ്ലിമീന വൽ മുശ്രിക്കീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്ലിസിന്റെ അരികിലൂടെ കടന്നുപോയി. ആ മജ്ലിസിൽ മുസ്ലിമീങ്ങളും ഉണ്ടായിരുന്നു, കാഫിരീങ്ങളും ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂലിനെ പോലെ മുനാഫിഖീങ്ങളുടെ നേതാവും, അബ്ദുല്ലാഹി ബിൻ റവാഹയെ പോലെ സ്വഹാബത്തും ആ മജ്ലിസിൽ ഉണ്ടായിരുന്നു. ഫസല്ലമ അലൈഹിമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സലാം പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ കാഫിരീങ്ങളും മുസ്ലിമീങ്ങളും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവരോട് നമുക്ക് സലാം പറയാം. നമ്മുടെ മനസ്സിലെ ഉദ്ദേശം അവിടെയുള്ള മുസ്ലിമിനെ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, അന്യ സ്ത്രീകൾക്ക് സലാം പറയാൻ വേണ്ടി പറ്റൂ. സഹൽ ബിൻ സഅദ് സഅദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളുടെ കാലഘട്ടത്തിൽ മദീനയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, പ്രായം ചെന്ന സ്ത്രീ. എല്ലാ വെള്ളിയാഴ്ചയും ആ സ്ത്രീയുടെ അരികിലേക്ക് പോവുകയും അവരോട് നമ്മൾ സലാം പറയുകയും ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നു, പ്രായം ചെന്ന സ്ത്രീകളാണെങ്കിൽ അവരോട് സലാം പറയുന്നതിൽ തെറ്റില്ല. അത് സഹൽ ബിൻ സഅദ് സഅദി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, ബുഖാരിയിൽ നമുക്ക് തെളിവാണ്. നേരെ മറിച്ച് പ്രായമില്ലാത്ത യുവതികളാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ പെൺകുട്ടികളാണെങ്കിൽ ഫിത്ന ഭയക്കുന്ന സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ അവരോട് സലാം പറയാൻ പാടില്ല. അടിസ്ഥാനപരമായി സുന്നത്ത് എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെയാണ്, പക്ഷേ ഫിത്ന ഭയക്കുന്നുണ്ടെങ്കിൽ അവിടെ അവരോട് നമ്മൾ സലാം പറയാൻ പാടില്ല. ഇനി ആരെങ്കിലും അവരോട് സലാം പറയുകയാണെങ്കിൽ ശബ്ദമുയർത്തുന്ന രീതിയിൽ അവർ സലാം അടക്കാനും പാടില്ല. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയോട് ഒരു വ്യക്തി ചോദിച്ചു, സ്ത്രീകൾക്ക് സലാം പറയൽ അനുവദനീയമാണോ? ഇമാം അഹമ്മദ് പറഞ്ഞു, അൽ കബീറത്തു ലാ ബസവി, വലിയ സ്ത്രീകളാണെങ്കിൽ ഒരു പുരുഷനെ കാണുമ്പോൾ ആഗ്രഹം തോന്നാത്ത രീതിയിലുള്ള നല്ല പ്രായം ചെന്ന സ്ത്രീകളാണെങ്കിൽ ലാ ബസവി, സലാം പറയുന്നതിൽ തെറ്റില്ല. വഅമ്മ ശബതു ഫലാ തുസ്തൻതഖ്, എന്നാൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ യുവതിയാണെങ്കിൽ അവൾ സംസാരിക്കാൻ പാടില്ല എന്ന് മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധ പുലർത്തുക, ഈ കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധ പുലർത്തുക. ഇന്ന് ചില ആൾക്കാർ യുവതികളോട് ഒരു ശ്രദ്ധയുമില്ലാതെ സലാം പറയുന്നവരുണ്ട്. റോഡരികിൽ കാണുമ്പോൾ അവരോട് സലാം പറയുക, അതിന്റെ ആവശ്യം നമുക്കില്ല. ഫിത്ര വയക്കുന്നില്ലെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ, ഒരു സംസാരം സംസാരിക്കാനുണ്ടെങ്കിൽ അതിന്റെ തുടക്കത്തിൽ സലാം പറയുന്നത് ചില പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ നമസ്കരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വ്യക്തി നമ്മോട് വന്ന് സലാം പറഞ്ഞാൽ നാം എങ്ങനെയാണ് മടക്കേണ്ടത്? ആദ്യമായി മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ നമസ്കാരത്തിൽ അല്ലെങ്കിൽ നിസ്കാരത്തിൽ സംസാരിക്കൽ അനുവദനീയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വന്നുകൊണ്ട് നിസ്കരിക്കുന്ന വ്യക്തിയോട് സലാം പറഞ്ഞാൽ അവർ സംസാരിച്ചുകൊണ്ടേ സലാം അടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ ചില സ്വഹാബത്ത് വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചുകൊണ്ട് തന്നെ മടക്കിയതായി ഹദീസുകളിൽ കാണാം. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസൊക്കെ ആ വിഷയത്തിൽ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത്, ആദ്യ കാലഘട്ടത്തിൽ നിസ്കാരത്തിൽ സംസാരിക്കൽ അനുവദനീയമായിരുന്നു, അതുകൊണ്ട് തന്നെ സലാം അടക്കലും അനുവദനീയമായിരുന്നു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിൽ സംസാരം വിലക്കി. പിന്നെ എങ്ങനെയാണ് ഒരു വ്യക്തി നമ്മോട്, നാം നമസ്കരിക്കുമ്പോൾ ഒരു വ്യക്തി വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിന് മൂന്ന് രൂപങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഒന്ന്, ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വ്യക്തി സലാം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈ ഉയർത്തി കാണിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് കൈയും കെട്ടിയിട്ടാണല്ലോ നിസ്കരിക്കുക. അപ്പോൾ ഒരു കൈ ഇങ്ങനെ ചെറിയ രീതിയിൽ ഉയർത്തുക, ഒരു കൈ ചെറിയ രീതിയിൽ ഉയർത്തുക, കൈ തായ് ഭാഗം താഴോട്ടേക്ക് തന്നെ വെച്ച് ഈ രീതിയിൽ നമുക്ക് ഉയർത്താം. ഈ രീതിയിൽ ഉയർത്തിക്കൊണ്ട് സലാം അടക്കാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചതെന്നാണ്. അതല്ലെങ്കിൽ ഒരു വിരൽ ഉയർത്തിക്കൊണ്ട് നമുക്ക് സലാം അടക്കാം. നമ്മൾ കൈകെട്ടിയ സാഹചര്യത്തിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് നമ്മോട് സലാം പറഞ്ഞാൽ ഒരു വിരൽ ഉയർത്തി കാണിച്ചുകൊണ്ട് സലാം അടക്കുന്ന രീതിയും ഇസ്ലാം അനുവദിച്ചതാണ്. അതല്ലെങ്കിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ ഒരു വ്യക്തി നമ്മോട് വന്ന് സലാം പറയുകയാണെങ്കിൽ തല അനക്കിക്കൊണ്ട് നമുക്ക് അതിന് മറുപടി പറയാം. ചെറിയ രീതിയിൽ തല അനക്കി കാണിച്ചുകൊണ്ട് അതിന് നമുക്ക് മറുപടി പറയാം. ഈ രീതി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നെ നാവ് കൊണ്ട് സലാം അടക്കേണ്ട ആവശ്യമില്ല. നമസ്കാരത്തിൽ നാവ് കൊണ്ട് സലാം അടക്കൽ അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ ഈ മൂന്നാലൊരു രീതി ചെയ്യുക. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഈ മൂന്ന് രീതികളും ഒഴിവാക്കുക, എന്നിട്ട് നമസ്കാരത്തിന് സലാം വീട്ടിയതിനു ശേഷം ആ സലാം അടക്കുക എന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിസ്കരിക്കുന്ന വ്യക്തികൾക്ക് സലാം പറയുന്നതിൽ തെറ്റില്ല. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന ആൾക്കാർക്ക് സലാം പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കരിക്കുന്ന വ്യക്തി, നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മോട് ആരെങ്കിലും സലാം പറയുകയാണെങ്കിൽ ഈ മൂന്നാലൊരു രീതിയിൽ മടക്കാൻ നമ്മൾ തയ്യാറാവുക. അതുപോലെ തന്നെ ബഹുമാനമുള്ളവരെ, ചില സഹോദരങ്ങൾക്കുള്ള സംശയമാണ്, നമ്മൾ റേഡിയോ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കേൾക്കുമ്പോൾ അവർ പറയുന്ന സലാമിന് നമ്മൾ മറുപടി പറയേണ്ടതുണ്ടോ? ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ ഇതിന് മറുപടിയായി പറയുന്നു, ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ സലാം നമ്മൾ മടക്കണം. ഒരു വ്യക്തി അവിടെ എടുക്കുന്ന ദർസാണ് ആ സമയത്ത് തന്നെ നമ്മൾ കേൾക്കുന്നതാണെങ്കിൽ അവിടെ നമ്മൾ സലാം അടക്കണം. ഇനി നേരെ മറിച്ച് മുമ്പേ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അതിന് സലാം അടക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും സലാം അടക്കൽ വാജിബായ കാര്യമല്ല. അടുത്തൊരു കാര്യം, ബഹുമാനമുള്ളവരെ, വളരെ ഗൌരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് തന്റെ സഹോദരങ്ങളുടെ അരികിലൂടെ പോകുമ്പോൾ ഇങ്ങനെ കൈ പൊന്തിച്ചിട്ട് പോകും. കേവലം ഒരു ആക്ഷൻ കാണിച്ചിട്ട് പോകും, അസ്സലാമു അലൈക്കും എന്നൊന്നും പറയാതെ കൈ ഉയർത്തി ഒരു പരിചയം പുതുക്കിക്കൊണ്ട് ഇങ്ങനെ പോകും. ഇത് അനുവദനീയമാണോ? ഇതൊരിക്കലും ഇസ്ലാം അനുവദിച്ച കാര്യമല്ല. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസല്ലിമു തസ്ലീമൽ യഹൂദി വൻ നസാറ, നിങ്ങൾ ജൂത നസ്രാണികളെ പോലെ സലാം പറയാൻ പാടില്ല. ഫഇന്ന തസ്ലീമഹും ബിൽ അഖഫി വർറുഊസി വൽ ഇഷാറ, അവരാണ് കൈകൊണ്ടും അതുപോലെ തന്നെ ആക്ഷനുകൾ കൊണ്ടും ആംഗ്യങ്ങൾ കൊണ്ടും സലാം പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഒരു സഹോദരൻ അരികിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സഹോദരനെ നമ്മൾ കണ്ടാൽ കേവലം ഇങ്ങനെ കൈ ഉയർത്തി അവിടെ നിർത്താൻ പാടില്ല, മറിച്ച് നമുക്ക് പറയാൻ കഴിവുള്ളവരാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഒരു പ്രയാസമൊന്നുമില്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറയണം, അസ്സലാമു അലൈക്കും എന്ന് പറയണം. അതല്ലാതെ കേവലം ആംഗ്യം മാത്രം കാണിക്കുക എന്നുള്ളത് ജൂത നസ്രാണികളുടെ സംസ്കാരമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് കൈ ഉയർത്തുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും സഹോദരൻ അരികിലൂടെ പോകുമ്പോൾ കൈ ഉയർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ അസ്സലാമു അലൈക്കും എന്ന് കൂടി പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ചില സ്ത്രീകൾ കൂട്ടമായി നിൽക്കുന്നത് കണ്ടു. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതായി അസ്മാ ബിൻതി യസീദ് റളിയല്ലാഹു അൻഹയുടെ ഹദീസ് ഇമാം തിർമിദി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യം കൂടുതൽ ശ്രദ്ധിക്കുക. പല സഹോദരങ്ങളെയും കാണാറുണ്ട്, അവർ വാഹനത്തിലൊക്കെ യാത്ര പോകുമ്പോൾ കേവലം ഇങ്ങനെ കൈവന്നിച്ചു പോകും, സലാം പറയണം, കേൾക്കുന്ന ദൂരത്തിലാണെങ്കിൽ കുറച്ച് ദൂരെയാണെങ്കിലും സലാമു അലൈക്കും എന്ന് പറയണം. ആ ഒരു രീതി പ്രിയപ്പെട്ടവരെ, കേവലം കൈമാത്രം ഉയർത്തുന്ന രീതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ പല സഹോദരങ്ങൾക്കും സംശയം വരുന്ന ഒരു കാര്യമാണ്, ഖുർആൻ ഓതുന്ന സാഹചര്യത്തിൽ സലാം പറയാൻ വേണ്ടി പറ്റൂ? ഇമാം നവവി റഹിമഹുള്ള പറയുന്നു, ഖുർആൻ ഓതുന്ന സാഹചര്യത്തിൽ സലാം പറയൽ അനുവദനീയമാണ്. ഇനി ഏതെങ്കിലും ഒരു വ്യക്തി ഖുർആൻ ഓതുമ്പോൾ അവനോട് വേറെ ഒരാൾ സലാം പറഞ്ഞാൽ അവൻ മടക്കൽ വാജിബാണ്, അവൻ മടക്കുക എന്നുള്ളത് വാജിബായ കാര്യമാണ്. ഇമാം നവവി റഹിമഹുള്ളാഹിന്റെ പൂർത്തീകരണത്തിൽ പറഞ്ഞു, ഒരു വ്യക്തി ഖുർആൻ ഓതുമ്പോൾ മറ്റൊരാൾ വന്നുകൊണ്ട് സലാം പറയുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് സലാം മടക്കുകയും അതിനുശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുന്നത് വീണ്ടും തുടരുകയും ചെയ്യുക. അതുകൊണ്ട് ഈ പറയപ്പെട്ട ഇസ്ലാമിന്റെ ആദാബുകൾ നമ്മൾ പഠിക്കുക. വേറെയും ധാരാളം കാര്യങ്ങൾ സലാമുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, പക്ഷേ സമയപരിമിതി കാരണം നമുക്കതൊന്നും പറയാൻ സമയമില്ല. അതുകൊണ്ട് ബഹുമാനമുള്ളവരെ, ഇത്തരത്തിലുള്ള ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമ്മൾ പഠിക്കുക. ഇത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കൊരു പ്രയാസവും ഇല്ലാതെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഇസ്ലാമിക അധ്യാപനങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കുന്നത് കൊണ്ടാണ് നമുക്കിന്ന് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, നമുക്കിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരു സഹോദരനെ കാണുമ്പോൾ അവനോട് അസ്സലാമു അലൈക്കും എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. ആ പറയുന്നത് മനസ്സറിഞ്ഞ് അവന് വേണ്ടി ദുആ ആണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വതആല അത് സ്വീകരിച്ചെങ്കിൽ ഒരുപക്ഷെ ആ സഹോദരന്റെ പ്രയാസം നീങ്ങും, ആ സഹോദരന്റെ ബുദ്ധിമുട്ടുകൾ നീങ്ങും. അതല്ലാതെ മനസ്സിൽ വിദ്വേഷവും വെറുപ്പും വെച്ചുകൊണ്ട് കേവലം പുറത്തൊരു അസ്സലാമു അലൈക്കും പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ നമ്മൾ ആവാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ സ്വഭാവ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവുക. ഇസ്ലാമിക അധ്യാപനങ്ങളൊന്നും വെറുതെയല്ല. സഹാബികൾ പറഞ്ഞതുപോലെ എല്ലാ നന്മകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും നരകത്തിൽ നിന്ന് വിദൂരത്താക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരിക്കലും നിസ്സാരമായി കാണാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലാ തഹ്ഖറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മയിൽ നിന്ന് ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി കാണാതെ പ്രവാചക സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم أما بعد بهمان والأوري സലാമുമായി ബന്ധപ്പെട്ട ചില ആദാബുകൾ, ചില മര്യാദകൾ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നമ്മൾ പഠിച്ചു. ഇനി ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, സലാമിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് മുസാഫഹത്താണ്. സലാമിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് മുസാഫഹത്താണ്. എന്താണ് മുസാഫഹത്ത് എന്ന് പറഞ്ഞാൽ, രണ്ട് സഹോദരങ്ങൾ തമ്മിൽ കാണുമ്പോൾ സലാം പറയുന്നതിന്റെ കൂടെ അവർ പരസ്പരം കൈകൊടുക്കുക. ഇത് ഇസ്ലാം ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാൻ ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യഫ്തരിഖാ. എത്ര വലിയ ഓഫറാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, രണ്ട് സഹോദരങ്ങൾ പരസ്പരം കണ്ട് അവർ സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യുകയാണെങ്കിൽ അവരുടെ എല്ലാ പാപങ്ങളും അവർ പിരിയുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല മാപ്പാക്കി നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഭൂമിയിലെ ഏതെങ്കിലും ഒരു ജനങ്ങൾ നൽകുന്ന ഓഫർ അല്ല, മറിച്ച് അല്ലാഹുവിന്റെ ഓഫറാണ്. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വാഗ്ദാനങ്ങൾ ലംഘിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല പാപങ്ങൾ മാപ്പാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് കേവലം സലാമിൽ ഒതുക്കാതെ പരസ്പരം മുസാഫഹത്ത് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. മഹാനായ ഖതാദ റഹിമഹുല്ലാ പറയുന്നു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനിടയിൽ മുസാഫഹത്ത് എന്ന പതിവുണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരെല്ലാവരും ജീവിതത്തിൽ മുസാഫഹത്ത് ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും മുസാഫഹത്ത് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക, പരസ്പരം കൈകൊടുക്കുക. ആ രീതിയിൽ മനസ്സിൽ ഒരു മൈത്രി ബന്ധം, നല്ല സ്നേഹബന്ധം ഊട്ടിയെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. സ്നേഹം കൊണ്ടുവരുന്ന എല്ലാ മാർഗങ്ങളും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരസ്പരം ജനങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാകുന്ന അല്ലെങ്കിൽ വെറുപ്പുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. ഈ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് നേരത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ പരസ്പരം സലാം പറയുക എന്നുള്ളതാണ്. അതിന്റെ കൂടെ മുസാഫഹത്ത് കൂടി ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അത് അല്ലാഹു നൽകുന്ന വലിയ നിഅമത്താണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രയാസവും അത് ചെയ്യാൻ, പക്ഷേ അത് ചെയ്യുകയാണെങ്കിൽ അല്ലാഹു നൽകാനിരിക്കുന്ന മഹത്വം അല്ലെങ്കിൽ അല്ലാഹു നമുക്ക് പറഞ്ഞിരിക്കുന്ന പ്രതിഫലം പ്രിയപ്പെട്ടവരെ ചെറിയ നിസാരമായ കാര്യമല്ല. നമ്മുടെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി തരും, നമ്മുടെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി തരും. എത്ര വലിയ ഓഫറാണ്! ഇത്ര കാലം നമ്മൾ ചെയ്തു കൂട്ടിയിരിക്കുന്ന പാപങ്ങളൊക്കെ ഒരു മുസാഫഹത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല മാപ്പാക്കി നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മുസാഫഹത്തിന്റെ ശരിയായ രൂപം എങ്ങനെയാണ്? ഒരു കൈയാണ് നമ്മൾ മുസാഫഹത്തിന് നൽകേണ്ടത്, ഒരു കൈയാണ് സഹോദരന് മുസാഫഹത്തിന് വേണ്ടി നൽകേണ്ടത്. ചില ആൾക്കാർ രണ്ട് കൈയിൽ മുസാഫഹത്ത് ചെയ്യാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സഹാബത്തിൽ നിന്നോ സലാം പറയുന്ന സാഹചര്യത്തിൽ ഇരു കൈകളും കൊണ്ട് മുസാഫഹത്ത് ചെയ്തത് എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല, മറിച്ച് ഒരു കൈ കൊണ്ടാണ് മുസാഫഹത്ത് ചെയ്യേണ്ടത്. ഇനി ആരെങ്കിലും രണ്ടു കൈ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് ബിദഅത്ത് എന്നൊന്നും പറയാൻ പാടില്ല, മറിച്ച് ഏറ്റവും നല്ലത് ഒരു കൈ കൊണ്ട് ചെയ്യുന്നതാണ്. ഹമ്മാദ് ഇബ്നു സൈദ് റഹിമഹുല്ലാ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാക്ക് സലാം പറയുമ്പോൾ രണ്ട് കൈ കൊടുത്തതായി ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയിൽ തഅലീഖായി ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സലാം പറയുന്ന സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് ഒരു കൈയാണ്. ഇനി ആരെങ്കിലും രണ്ട് കൈ കൊടുക്കുകയാണെങ്കിൽ അത് പ്രശ്നമില്ല, പക്ഷേ ഏറ്റവും പൂർണ്ണതയും ഏറ്റവും പ്രതിഫലം അധികമുള്ളതും ഒരു കൈയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട അവസാനത്തെ ഒരു വിഷയം, ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് മുസാഫഹത്ത് ചെയ്തതിനു ശേഷം അവരൊന്ന് നെഞ്ചത്ത് കൈവെക്കും. ഒരു സഹോദരന് കൈകൊടുത്തതിനു ശേഷം കേവലം ഒരു സ്നേഹപ്രകടനം എന്ന രീതിയിൽ നെഞ്ചത്തൊന്ന് കൈവെക്കും. ഇത് അനുവദനീയമാണോ? ചില പണ്ഡിതന്മാർ പറയുന്നു ആരും അത് ചെയ്യുന്നത് ഇബാദത്താണെന്ന് കരുതിയിട്ടല്ല, ഒരു ആരാധനയാണ് സുന്നത്താണെന്ന് കരുതിയിട്ടല്ല, മറിച്ച് ഒരു നാട്ടിന്റെ പതിവായിട്ടാണ്, നാടിന്റെ ചര്യയായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമില്ല, പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പതിവാക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയുള്ള കാര്യങ്ങൾ, മുസാഫഹത്തിന് ശേഷം നിന്നിൽ കൈവയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ പതിവാക്കാത്തതാണ് നല്ലത്. പക്ഷേ ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ അവനോട് അത് എതിർക്കാനോ അല്ലെങ്കിൽ ഇത് ബിദഅത്താണെന്ന് പറയാനോ ഒരിക്കലും അനുവദനീയമല്ല. കാരണം അങ്ങനെ കൈവയ്ക്കുന്ന ആരും ഇങ്ങനെ കൈവയ്ക്കൽ ഒരു സുന്നത്തായ കർമ്മമാണെന്ന് പറയാറില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, പ്രവാചകൻ പഠിപ്പിച്ചു തന്നിരിക്കുന്ന അദാബുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ മുൻഗാമികളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ കേൾക്കാൻ ദൂരെ എത്രയോ മാസങ്ങളോളം യാത്ര ചെയ്യാറുണ്ടായിരുന്നു. ഈ ഒരു മജ്ലിസിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ഖുത്ബയിൽ തന്നെ എത്രയോ അധികം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദാബുകൾ നമ്മൾ കേട്ടു. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തിയായിരിക്കണം എപ്പോഴും നമ്മുടെ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതുപോലെ, അല്ലാഹു പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി, അല്ലാഹുവിനെ പേടിക്കേണ്ടതുപോലെ പേടിച്ച് അവന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ച് അവൻ വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ വർജിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ സബ്ബിത്നാ അലൽ ഹുദാ ഹത്താ നൽഖാക. അല്ലാഹുമ്മ സബ്ബിത്നാ അലൽ ഹുദാ ഹത്താ നൽഖാക. اللهم لا تجعل الدنيا اكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا ولا تسلط علينا من لا يرحمنا ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على محمد وعلى اله وصحبه وسلم.